അതിന്റെ ധാന്യമണികൾ ഭക്ഷിക്കുന്നവരായിരിക്കും അത്. ഇന്നാണെങ്കിലോ ഇന്ന് നമ്മൾ ഗോതമ്പിന്റെ തൊലിയാണല്ലോ ഭക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും അവർ എന്നൊക്കെ റസൂലുള്ള പറയുകയാണ്. കേട്ടോളൂ, ഉലായിക ശിറാറു ഉമ്മതീ, അവരെന്റെ സമുദായത്തിലെ ഏറ്റവും മോശപ്പെട്ടവരാണ് നബിയുന റസൂലുള്ളാഹി. അതെക്കുറിച്ചായി പറഞ്ഞത്, എതിരേറ്റം ഭക്ഷണമുണ്ടാക്കും, അല്പം കഴിക്കും, ബാക്കി കൊണ്ടുപോയി കളയും, ബാക്കി കൊണ്ടുപോയവരെ കളയും, ബാക്കി കൊണ്ടുപോയി കുടിച്ചുമൂടും. മംഗളത്തിൽ ഇരുന്നാൽ രാജ്യത്തുള്ള മുഴുവൻ ഐറ്റംസും കൊണ്ടുപോയി വെക്കും, എന്നിട്ട് മേന്മ നടിക്കും ആളുകൾക്കിടയിൽ. അവന്റെ മംഗളത്തേക്കാളും ഉഷാർ എന്റെ മംഗളം എന്ന് പറയിപ്പിക്കാൻ ആളുകൾക്കിടയിൽ പെരുമ പറയാനും പേരിനുമായി അവൻ സത്യ നടത്തും. ഉലഹായിക കേട്ടോളൂ, ഇത് ഉന്നതിയുടെ വകയല്ല. ഉലായിക അവരെന്ന സമുദായത്തിലെ ഏറ്റവും മോശക്കാർ മോശക്കാരെന്ന നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഭാഗം ചെയ്യുന്ന ഉമ്മമാർ ശ്രദ്ധിച്ചോളോ. അനാവശ്യമായി ഭക്ഷണം കഴിക്കുന്നവർ നല്ലവരല്ല. ഉലായിക ശിറാറു ഉമ്മതി, അന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും എന്റെ ഉമ്മ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വഖാറിയാകും വസ്തനഹും ഫൈന ഇബാദല്ലാഹി ലൈസൂ ബിമുതഅമീൻ. നിങ്ങൾ സൂക്ഷിക്കണം, തനവും അടിച്ചുപൊളി ജീവിതവും നിങ്ങൾ സൂക്ഷിക്കണം, അടിച്ചുപൊളി ജീവിതവും നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ ഇന്നത്തെ നാടൻ ഭാഷയിലാണ് ഞാനത് പറയുന്നത്. ജീവിതം അടിപൊളിയാക്കണം എന്ന് പറയാറില്ലേ, സുഹൃത്തു പറയണയ്യാകും അടിപൊളി ജീവിതവും നിങ്ങൾ സൂക്ഷിക്കണം. പനിന്ന ഇബാദല്ലാഹി ലൈസൂ ബിമുതഅമീൻ. അള്ളാഹുവിന്റെ അടിമകൾ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നവരല്ല. വൈ മുതല അടിച്ചു പൊളിച്ചു ജീവിക്കുന്നവർ യുഖാലുലഹും, അവരോട് ഖിയാമത്തു നാളിൽ പറയപ്പെടും. ശ്രദ്ധിച്ചോളോ, ഉമ്മമാരെ ശ്രദ്ധിച്ചോളോ, ഇതെന്റെ വാക്കല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളാണ്. അവരോട് ഖിയാമത്തു നാളിൽ പറയപ്പെടും, അദ്ഹബതും തയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ, നിങ്ങളുടെ എല്ലാ സുഖങ്ങളും ദുനിയാവിൽ കഴിഞ്ഞു പോയില്ലേ, വസ്തംതഅതും ബിഹാ, നിങ്ങൾ അവിടെ എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞല്ലോ. ഫല്യൗമ തുജ്സൂന അദാബൽ ഹൂനി, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏറ്റവും മോശമായ ജീവിതം അനുഭവിച്ചോളൂ എന്ന് ഖിയാമത്ത് നാളിൽ അവരോട് പറയപ്പെടുന്നു നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റബ്ബിനെ മറന്ന് ജീവിക്കണ്ട എന്റെ സഹോദര, റബ്ബിനെ മറന്ന് ജീവിക്കണ്ട. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ ഖാഫു അലൈക്കും ബഅദീ, എന്റെ കാലശേഷം എന്റെ സമുദായമേ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, മായുക്തഹു അലൈക്കും മിൻ സഹറതി ദുനിയാ വസീനതിഹാ, നിങ്ങൾക്ക് മുമ്പാകെ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ തുറക്കപ്പെടുന്നതാണ്, സമ്പത്ത് വർദ്ധിക്കുന്നതാണ്, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി. സമ്പത്ത് കൂടുമ്പോ എന്റെ സമുദായം നാശമാകും, എന്റെ സമുദായം നാശമാകുമ്പോ നാശമായ എന്റെ സമുദായത്തിലാണ് ഖിയാമത്ത് നാളെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റസൂലുള്ള പറഞ്ഞു, ജമാരം, ഒരു കാലം എന്റെ സമുദായത്തിന് വരാനുണ്ട്. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ, ഏതാണ് ആ കാലം എന്ന് നല്ല പോലെ ഒന്ന് ചിന്തിച്ചു നോക്കും. എന്റെ സമുദായത്തിനലാമതി, എന്റെ സമുദായത്തിനൊരു കാലം വരാറുണ്ട്. ദീനുഹും ദീനാറുഹും, ദീനുഹും അവരുടെ മതം, ദീനാറുഹും അവരുടെ പണമായിരിക്കും അവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ, പണത്തിന് വേണ്ടി ഏത് മതത്തെയും അവർ മാറ്റിവെക്കുന്നവരായിരിക്കും അവർ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم دينهم دينارهم ആ കാലഘട്ടത്തിലെ മുഖ്യ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പണമുണ്ടാക്കലായിരിക്കും. എങ്ങനെയെങ്കിലും നാല് കാശുണ്ടാക്കണം, ഇതായിരിക്കും അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി തീരിനെ പരിഗണിപ്പിക്കേണ്ടി വന്നാൽ പോലും ആ കാലഘട്ടത്തിലെ ജനങ്ങളത് ശ്രദ്ധിക്കുകയില്ല. പലിശ വാങ്ങാൻ അവരെ മടിക്കുകയില്ല, ആരാനെ പറ്റിക്കാൻ അവരെ മടിക്കുകയില്ല, ആരാനെ പറ്റിക്കാൻ അവർ മടിക്കില്ല. കച്ചവടത്തിന് മേൽ കച്ചവടം നടത്താൻ അവർ ഭയപ്പെടില്ല. ദീനുഹും ദീനാറുഹും ആ കാലഘട്ടത്തിൽ പണമായിരിക്കും അവരെ ഏറ്റവും വലുത്. ഞാനാദ്യം എല്ലാ ഓരോരോ വാക്കുകളും ശ്രദ്ധിക്കണം. ഇക്കാലം തന്നെ എല്ലേ എന്ന് ശ്രദ്ധിച്ചു നോക്ക്. റസൂൽ എന്ന് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈലൂല തുറക്കമെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആസാദനം നിസാഉഹും, അവരുടെ പെണ്ണുങ്ങളാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ആ കാലഘട്ടത്തിൽ എന്റെ സമുദായം എന്റെ സമുദായത്തിലെ ആസ്വാദനത്തിന്റെ മാർഗമായി സ്ത്രീകൾ മാറും. സ്ത്രീകളായിരിക്കും സ്ത്രീകളും അതേപോലെ സമ്പത്തും, ഇത് രണ്ടുമായിരിക്കും എന്റെ സമുദായത്തിൽ ആ കാലഘട്ടത്തിന്റെ ലക്ഷ്യം. ആ കാലഘട്ടത്തിൽ എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും സത്യമായി പുലർന്നിട്ടില്ലേ എന്ന് ചിന്തിച്ചുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഏതായാലും റസൂൽ എന്ന് പറഞ്ഞത് റസൂലിനെ ഏറ്റവും ഭയപ്പെട്ടതും സമ്പത്തിന്റെ സമുദായത്തിന് സമ്പത്തിന്റെ കവാടം തുറക്കപ്പെടുന്നതാണ്. അപ്പോൾ എന്റെ സമുദായം നാശമാകും, നാശമായ എന്റെ സമുദായത്തിലാണ് ഖിയാമത്ത് നാൾ എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ. ഇന്ന് മിന്ന സുറാദിസ്സാ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഞാൻ ചില ഹദീസുകളും അതിന്റെ അർത്ഥങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എല്ലാം കൂടെ പറഞ്ഞു തീർക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. റവൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന മിന്ന സാദിസാ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അയ്യത്തിന്നൽ ഇൽമോ ഇൽമു കുറഞ്ഞു പോവുക, വയദഹറൽ ജഹലോ അല്ല പോലെ ശ്രദ്ധിക്കണം ഈ ഹദീബിനെ, വയദഹറൽ ജഹലോ അറിവില്ലായ്മ പ്രത്യക്ഷപ്പെടുക, വ്യഭിചാരമൊക്കെ പ്രത്യക്ഷമായി നടക്കുന്ന കാലമാവുക, സ്ത്രീകൾ വർദ്ധിക്കുക, വിചാരോ പുരുഷന്മാർ കുറഞ്ഞു പോവുക, അൻപത് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന അവസ്ഥ വരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഒരുപാട് അടയാളങ്ങളായി ഹദീസിൽ പറയുന്നതുണ്ട്. അയ്യല്ലോ ഈമ കുറഞ്ഞു പോകുമെന്നർത്ഥം എന്താണ്? ഈമ കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ പറയുമല്ലോ ഈമ വർദ്ധിക്കുകയില്ല. ഇന്ന് എത്രയോ വലിയ കണ്ടെത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈമ വർദ്ധിക്കുകയില്ലേ എന്നാണ് നമ്മൾ പറയുകയില്ല. റസൂൽ പറഞ്ഞതെന്താ? അയ്യ പിന്നൽ എൽമോ അൽ ഇൽമു കുറഞ്ഞു പോകലാണ്. ഏതാണ് അൽ ഇൽമ? അൽ ഇൽമെന്ന് പറഞ്ഞാൽ ദീനിന്റെ വിദ്യയാണ് എന്റെ സഹോദര. മതവിദ്യാഭ്യാസത്തോട് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു പോകുന്ന കാലമെന്താണ്? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കൂ എന്റെ പ്രിയമുള്ള സഹോദര, മതവിജ്ഞാനത്തോട് താല്പര്യം കുറഞ്ഞു പോകും. ശരിയല്ലേ? ജുമാ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പറയണ സ്ഥലേ എന്ത് കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തെന്നോട് പറഞ്ഞോ? കുട്ടികളിൽ ചുറ്റുഭാഗത്തും നമ്മുടെ മഹല്ലത്തിലുള്ള കുട്ടികൾ 18 സ്കൂളിലാണ് പഠിക്കുന്നത്. 18 സ്കൂളുകളിൽ അവർക്ക് സ്കൂളുകളിലേക്ക് പോകണം. രാവിലെ കുട്ടികൾ മദ്രസയിൽ വരിക ഏരക്കാണ്. ഏരക്ക് വന്ന കുട്ടിക്ക് 8 മണിക്ക് പോകണം, കാരണം 8:30 സ്കൂളിന്റെ ബസ് വരും. ഏരക്ക് വന്ന കുട്ടി 8 മണിക്ക് പോകേണ്ട കുട്ടി 1.5 മണിക്കൂർ കണ്ടെന്ന് പഠിക്കാനാണ്. 8:30 ബസ് വന്ന് ബസ്സിൽ കയറിയ കുട്ടി 10 മണി വരെ 1.5 മണിക്കൂർ, രാവിലെ പ്രധാനപ്പെട്ട 2 മണിക്കൂർ സമയം, 10 മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. ഈ 10 മണി വരെ ചുറ്റുഭാഗത്തുമുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്.
ہر ایک چیز کو ایک مقام ہے.
അപ്പൊ 8 രാവിലെ 7 മദ്രസ വന്ന കുട്ടി 8 മണിക്ക് പോവാം. 8 മണിക്ക് പോയ കുട്ടി 8:10 സ്കൂൾ ബസ് വന്നാൽ എന്താ ചെയ്യാം? ബസ്സിൽ കയറാം. എന്നിട്ട് പിന്നെ ഒന്നിങ്ങനെ കറങ്ങ, കീ ചെയിൻ, വെളിയമ്പ്ര, പിന്നെ ഒരു അനുഭവം എന്താ സാർ? ചക്രത്തിൽ ചെല്ലാം, ഇങ്ങനെ മുക്കുമൂലയോടെ 2 മണിക്കൂർ ബസ്സിൽ ഒന്നിങ്ങനെ കറങ്ങാം എല്ലാ ദിവസവും. എന്ത് കാര്യം എന്റെ സഹോദര, ചിന്തിക്കണം നിങ്ങൾ. മതവിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു പോകുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാലോ പണം ആവശ്യമില്ലാതെ നമ്മൾ അനാവശ്യമായി നമ്മൾ എത്രയോ പണം ദുർവിനിയോഗം ചെയ്യുകയാണ്. ഒരു മംഗലത്തിലൊക്കെ പോയി നോക്കി എത്ര പണം ദുർവിനിയോഗം ചെയ്യുന്നത്. ഈ ദുർവിനിയോഗം ചെയ്യുന്ന പണം കൊണ്ട് നമ്മളെ 12 സ്കൂളല്ല 20 സ്കൂൾ നമ്മുടെ കുട്ടികൾ പഠിച്ചാലും ശരി, ഒക്കെ ഒരു 1.5 മണിക്കൂർ കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ പോയി വരാൻ പറ്റുന്ന ദൂരത്തുള്ള സ്കൂളുകളാണ് അല്ലേ? നമ്മുടെ 4-5 വീടുകൾ ചേർന്ന് ഒരു വണ്ടി ഏൽപ്പിക്കുന്നു, 5 വീട്ടിലെ കുട്ടികൾക്ക് പോകുന്ന ഒരു വണ്ടി, ആ വണ്ടിയുടെ ചാർജ് നമുക്ക് കൊടുത്താൽ പോരെ? അത്ര നിർബന്ധമാണ് എല്ലാ സ്കൂളിലും ചേർക്കണം, അതൊന്നും വിഷയമില്ല. ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകാൻ എന്നോട് ഒരു സുഹൃത്തിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിയാരമാല്ല പറഞ്ഞിട്ടാ കൊണ്ടുവരുന്നത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്റെ അയാൾ ഇന്നലെ കുട്ടിയെ 8:30 വിട്ടത്, എന്റെ കുട്ടിക്ക് ബസ് കിട്ടിയില്ല, 8:30 വിടാറുണ്ടായിരുന്നു, ഇന്നലെ 8:30 വിട്ടു, ഞാൻ പോയിട്ട് 4 പറഞ്ഞിട്ട് പോരാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്തിന്? എന്റെ വിഷയം എന്നോട് പറഞ്ഞു കുട്ടിക്ക് ബസ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്റെ വേറെ പൈക്ക് വിട്ട് ഉസ്താദ് പറഞ്ഞു, ഇന്നലെ പരീക്ഷ ആയതുകൊണ്ട് അവിടെ എഴുതി തീർന്നില്ല, അവിടെ ഇനി കുറച്ചുകൂടി എഴുതിട്ട് പോയാൽ മതി ഉസ്താദ് പറഞ്ഞതാണ്. ഉസ്താദ് പറഞ്ഞതായിരുന്നു പരീക്ഷ എഴുതിയാലില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് നേരത്തെ സ്കൂളിലെത്തണമെന്നാണ് ഞാൻ അയാളോട് പറഞ്ഞു. അയ്യപ്പില്ലയിലേമോ ഖിയാമത്ത് നാള് ഏത് സമുദായത്തിലാണെന്ന് ചിന്തിക്കൂ. ഖിയാമത്ത് നാള് ഏത് ജനതയിലാണ് നടക്കുക എന്ന് ചിന്തിക്കൂ. 2012 ലോകാവസാനം കിതാബും സുന്നത്തുമല്ല, ആരാണോ ഈ അടുത്ത കാലത്ത് വരെ ലോകാവസാനമില്ല എന്ന് പറഞ്ഞവർ. 2025 ലോകം തകരും, ആരാ പറയുന്നത്? There is no God എന്ന് പറയുന്ന പ്രതിഭാസമേ ഇല്ല എന്ന് ആണയിട്ട് പറയുന്നവൻ. ഏത് സമുദായത്തിലാ ഖിയാമത്ത് നാൾ? ഏത് സമൂഹത്തിലാ ഖിയാമത്ത് നാൾ? അയ്യപ്പില്ലയിലേമോ മതവിദ്യാഭ്യാസത്തോട് പിന്തിരിപ്പെട്ടയും സ്വീകരിക്കുന്ന സമുദായത്തിലാണ് കാലഘട്ടത്തിലാ എന്റെ സമുദായത്തിലാ ഖിയാമത്ത് നാൾ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ ഇല്ലാതെയാകുമ്പോൾ അറിവില്ലായ്മ, അറിവില്ലായ്മ പ്രത്യക്ഷപ്പെടും. അറിവില്ലാത്ത ആളുകളായിരിക്കും ഉണ്ടാകുക, അറിവില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇരുമ്പ് പറയാൻ തുടങ്ങും. അതല്ലേ ദീനിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ലാത്ത മദ്രസ 2 തോറ്റവനാണല്ലോ ഖുർആന്റെ ഏറും ദുഃഖിൽ വെച്ചിട്ട് ദീന് പറയാൻ നടക്കുന്നത്. ഖിയാമത്തുനാളിന്റെ അലാമത്ത്, അറിവില്ലാത്തവർ ദീനിന്റെ കാര്യം പറയാൻ രംഗത്ത് വരുന്ന കാലമാകും അത്. അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഇതിന്റെ മുമ്പ് ഈ വിഷയത്തിൽ ഒരു കേസറ്റിറങ്ങിയിട്ടുണ്ട്. ആ കേസറ്റിൽ പ്രതിപാദിക്കപ്പെടാത്ത കാര്യങ്ങളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. അറിവില്ലായ്മ വർദ്ധിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലികളായിരിക്കും ആ കാലഘട്ടത്തിൽ എന്നിട്ട് വരിക വ്യഭിചാരം പ്രത്യക്ഷമായി നടക്കുന്ന കാലഘട്ടമാകും അത് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിനേഴും പതിനെട്ടും ഇരുപതും വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ പഠനത്തിന്റെ പേരിൽ ടൂർ പോവുകയാണ്. എന്ത് പഠന ടൂർ? പഠനത്തിന്റെ പേരിൽ, കോളേജുകാരുടെ പേരിൽ കോളേജിൽ ഡിഗ്രി അവസാനിക്കുന്നു. അതുകൊണ്ട് കൂട്ടമായ വിലാസയാത്രകൾ പുറപ്പെടുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ എന്റെ സഹോദര, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ കാലഘട്ടത്തിൽ വ്യഭിചാരം പ്രത്യക്ഷമായി നടക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പോലെ ആലോചിക്കണേ നിങ്ങൾ. ഞാൻ ഓർത്തുപോവുകയാണ് സംഭവം. ഒരു പെൺകുട്ടിയെയുമായി പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെ തടഞ്ഞു വച്ചു. പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. മാതാപിതാക്കളെ വിളിച്ചു. സംഗതി വശസംഗതി നാട്ടിലാകെ പ്രശ്നമായി. അപ്പൊ ഈ കേസ് ഈ വിഷയം കേസായി മാറി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. മാതാപിതാക്കളെ വിളിച്ചു. മാതാപിതാക്കളെ വിളിച്ചിട്ട് കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ അവർ പറയുകയാണ്, ഈ പിടിച്ചുവച്ച് രക്ഷപ്പെടുത്തിയവനോട് പറയുകയാണ്, നീ എങ്ങനെയാണോ പിടിച്ചുവച്ചത്, നീ പിടിച്ചുവച്ചത് കൊണ്ടല്ലേ നാട്ടിലത് വിഷയമായത് എന്ന് മാതാപിതാക്കൾ ചോദിച്ചത്. ഞാൻ മുസ്ലിമല്ല, ആ മുസ്ലിം സഹോദരങ്ങളല്ല, എന്റെയും നിങ്ങളുടെയും മതത്തിന്റെ പേരിൽ നാമധാരികമായി നടക്കുന്നവരുടെ സഹോദര, വാപ്പായുടെയും ഉമ്മായുടെയും സമുദ സമൂഹത്തിന്റെയും ഒക്കെ രേസൻസോടെ വ്യഭിചാരം നടക്കുന്ന കാലം. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇതിന്റെ മുമ്പിൽ ചെറുപ്പക്കാർ ഒരാൾ എന്നോട് പറഞ്ഞു, അയാളുടെ നാട്ടിലെ വിഷയം, ആ നാട്ടിൽ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട പെട്ടി ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു ഒരുത്തൻ. എന്നിട്ട് ആ കുട്ടിയുമായി അവൻ സ്വന്തം വീട്ടിലേക്ക് വന്നു മാതാവും പിതാവും ആ വീട്ടിലുണ്ട്. ആ വിഷയം സംസാരിക്കാനായി എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു. ആ മഹല്ലിലെ ഭാരവാഹികൾ ചോദിച്ചു, ഞങ്ങൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും പാടാ സ്വീകരിക്കേണ്ടത്? ആ വീട്ടിൽ ദിവസങ്ങളായി വ്യഭിചാരം നടക്കുകയാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ആ ചെയ്യ, കുട്ടിയെ മാറ്റ, മതം മാറ്റ, അതൊക്കെ ചെയ്യ, ആവട്ടെ, കഴിയട്ടെ, ദിവസങ്ങൾ കഴിയട്ടെ. അവൾ പഠിക്കുകയാണ്. വ്യഭിചാരം പ്രത്യക്ഷമായി നടക്കുന്ന കാലം എന്ന് നബിയുന റസൂലുള്ളാഹി വേറൊരർത്ഥം കൂടെ എന്റെ സഹോദര, ലഹറ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യക്ഷമായി എന്നാണ് അർത്ഥം. എന്റെ ഇടതുകൈ അപ്രത്യക്ഷമാണ്, നിങ്ങൾ ആരും എന്റെ ഇടതുകൈ കാണുന്നില്ലല്ലോ. എന്റെ ഇടതുകൈ ഇപ്പോൾ പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ എന്റെ ഇടതുകൈ നിങ്ങൾ കാണുന്നു എന്നർത്ഥം. വ്യഭിചാരം പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാൽ വ്യഭിചാരമാളുകൾ കണ്ണുകൊണ്ട് കാണുന്ന കാലത്താണ് ഖിയാമത്ത് നാളെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നടക്കുന്നത്? ബ്ലൂ ബീമുകൾ അറയിൽ കൊണ്ടുപോയിട്ട് ആണും പെണ്ണും ഭാര്യയും ഭർത്താവും കാണുന്ന കാലം, വാപ്പയും മക്കളും ഉമ്മയും കൂടിയിരുന്നിട്ട് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചുംബിക്കുന്നത്, ശാരീരികമായ വേഴ്ചയിൽ ഏർപ്പെടുന്നത്, നേരെ നോക്കി നിൽക്കുന്ന കാലം. വയലഹറസിന വ്യഭിചാരം പ്രത്യക്ഷമായ ആളുകൾ കാണുന്ന കാലഘട്ടമാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കൂ. നിങ്ങൾ കാലം അനതി വിദൂരമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിലാണ് അത്രയും ഖിയാമത്ത് നാൾ. റസൂലുള്ള വണ്ണം പറഞ്ഞു, സ്ത്രീകൾ വർദ്ധിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ പിന്നെ എല്ലാം ഒരു പരിധി വരെ ആഘോഷം നടത്തിക്കളയുകയാണ്. തനിക്ക് ജനിക്കാതിരിക്കുന്നത് പെണ്ണിന്റെ ലിംഗമുള്ളവളാണെന്നറിഞ്ഞാൽ, പെൺലിംഗമുള്ളവളാണെന്നറിഞ്ഞാൽ, പെണ്ണാണെന്നറിഞ്ഞാൽ നേരത്തെ എടുത്തു കളയുകയാണ്. എത്രയെത്ര പെൺകുട്ടികളുടെ പെൺകുട്ടികളെയാണ് ഹോസ്പിറ്റലിൽ ചവച്ചു കൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന്റെ സഹോദര ഖിയാമത്ത് നാളായാൽ സ്ത്രീകൾ വർദ്ധിക്കും. എത്രത്തോളം റസൂൽ എന്ന് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യകൂന ലിംറാഅതി യകൂന ലി 50 ഇംറാ, 50 സ്ത്രീകൾക്ക് അൽ ഖയ്യിമുൽ വാഹിദ് ഒരു പുരുഷൻ എന്ന രീതിയിലാകുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഇത് നടക്കാൻ പോവാണ്, സംശയിക്കൊന്നും ചെയ്യണ്ട. ഞാൻ ഈ ഹദീസ് വായിക്കുമ്പോൾ ഓർത്തു പോകുന്നത് ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പഠനമാണെന്ന സഹോദര. ശാസ്ത്രം പറയുന്നത് എന്താ? ഇപ്പോ ലോകാവസാനത്തോട് അടുക്കുന്നതിനനുസരിച്ച് അല്ല, ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയോ? അടുത്ത തലമുറയിൽ ജനിക്കുന്ന അധിക കുട്ടികളും പെണ്ണായിരിക്കുമത്രേ. എന്താ ശാസ്ത്രത്തിന് കാരണം പറയുന്നത്? ശാസ്ത്രം ഇതിൽ പറയുന്നത് മൊബൈലുകളിലൂടെ ടിവിയിലൂടെ തുറന്നിട്ട് കേട്ടോളൂ എന്റെ സമുദായമേ, കാത് തുറന്ന് കേട്ടോളൂ. മൊബൈലുകളിലൂടെ, അതേപോലെ ടിവിയിലൂടെ, ഇതിലൂടെയൊക്കെ, അതേപോലെ ഇന്നത്തെ അന്യ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംഘടിച്ച് ഒരുമിച്ച് ചേർന്നുള്ള ജീവിതത്തിൽ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ലാത്ത കാലം. ഞാൻ പറയുന്നുണ്ട് റസൂൽ എന്ന് പറയുന്ന ഒരു സംഗതി, പെണ്ണാ കാലഘട്ടത്തിൽ എന്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആശമായി മാറുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. ഞാനതിനൊരു പോയിന്റ് പറയാം. ഈ ടിവിയിലൂടെയും മൊബൈലിലൂടെയും ഇന്നത്തെ ഈ ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെയും നിരന്തരമായി പെണ്ണിനെ കാണുന്നതിലൂടെ, പെണ്ണുമായി സംസാരിക്കുന്നതിലൂടെ ചെറുപ്പക്കാരുടെ മനസ്സിലെ വികാരം കുറഞ്ഞു പോകുമെന്നാണ്. ചെറുപ്പക്കാരുടെ വികാരം കുറഞ്ഞു പോകും. നിരന്തരമായൊരു സംഗതി നമ്മൾ കണ്ടാൽ അതിനോടുള്ള ഇമ്പം കുറഞ്ഞു പോകുമല്ലോ, ഇമ്പം കുറഞ്ഞു പോകും. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ കൊണ്ടുപോയി വെച്ച റോസാ പൂവിന്റെ റോസാ ചെടി, ആ ചെടിയിലെ പൂ ആദ്യം നിങ്ങൾ അനുഭവിക്കുന്ന ആ സൗരഭ്യവും സന്തോഷവും മാനസികമായ അതിനോടുള്ള ആഗ്രഹവും അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നില്ല, നമുക്കുണ്ടാകുന്നില്ല. ഭൗതിക ശാസ്ത്രം പറയണേ ഇങ്ങനെ അന്യ സ്ത്രീകളോട് യഥേഷം സംസാരിക്കാനും ഇടപഴകാനും അവരുടെ ശരീരത്തിന്റെ മനുഷ്യനെ വികാരഭരിതമാക്കുന്ന ഭാഗങ്ങൾ നിരന്തരമായി കാണുകയും ചെയ്താൽ അതിനോടുള്ള ഇമ്പം കുറഞ്ഞു പോകും. ഇമ്പം കുറഞ്ഞു പോയാൽ ആദ്യം അല്ല, ഇന്ന് ആദ്യം പെണ്ണിനെ കണ്ട കൂട്ടത്തിൽ മൊബൈൽ കൊടുക്കും. പിന്നെയോ വിവാഹത്തിന്റെ വിവാഹ നിക്കാഹ് ചെയ്ത് വീട്ടിലേക്ക് എത്തുന്നവരെ ആ പെണ്ണിനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിച്ചെന്താണ്ടാവ? ആദ്യത്തെ രാത്രി പിന്നെ ഇവൻ വന്നിട്ട് തടന്നുറന്ന ഊർത്തം പിടിച്ചു, എന്റെ ഇവന്റെ എല്ലാ ഇമ്പവും നേരത്തെ കഴിഞ്ഞുപോയി, സംസാരിക്കാറുള്ളതെല്ലാം അവൻ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ത്രീയുടെ മാംസള ഭാഗങ്ങൾ, ഒരാളെ വികാരപ്പെടുത്തുന്ന ഭാഗങ്ങൾ നിരന്തരം ഒരാൾ കണ്ടുകൊണ്ടിരുന്ന അവന്റെ വികാരത്തിന്റെ തീക്ഷ്ണത കുറഞ്ഞു പോകും. ശാസ്ത്രീയ പഠനമാണ് ഞാൻ പറയുന്നത്. വികാരത്തിന്റെ തീക്ഷ്ണത കുറഞ്ഞാലോ? ഭൗതിക ശാസ്ത്രം പറയുകയാണ്, ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടി ആണാകുന്നത് എപ്പോഴാണ്? പുരുഷന്റെ ബീജം ദ്രുതഗതിയിൽ സഞ്ചരിക്കുമ്പോഴാണ്. ശ്രദ്ധിക്കണം, പുരുഷന്റെ ബീജം ദ്രുതഗതിയിൽ സഞ്ചരിച്ചാൽ അണ്ഡവുമായി ക്ലോട്ട് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ആൺകുഞ്ഞുണ്ടാകുന്നത്. പുരുഷന്റെ ബീജം ദ്രുതഗതിയിൽ സഞ്ചരിക്കാൻ കഴിയാത്തതാണെങ്കിൽ സാവകാശമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ സാവകാശം സഞ്ചരിക്കുന്ന ബീജം അണ്ഡവുമായി സഞ്ചരിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടി പെണ്ണാകും. ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. എന്നിട്ടിപ്പോ ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് അടുത്ത തലമുറയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളധികവും പെണ്ണാകാനാണ് സാധ്യത. എന്താ കാരണം? ഈ രീതിയിൽ പെണ്ണിന്റെ മാംസമായ ഭാഗങ്ങൾ കാണുന്നത് കൊണ്ട് വികാരം കുറഞ്ഞു പോകുന്ന ഒരു തലമുറയാകും. മൊബൈലിലൂടെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ പെണ്ണിന്റെ ഉറച്ചു കണ്ട് ശീലിക്കുന്ന ഒരു സമൂഹത്തിലൊരു തലമുറയിൽ വികാരം കുറഞ്ഞു പോകും. വികാരം കുറഞ്ഞു പോകുന്ന സമൂഹത്തിൽ ജനിക്കുന്ന മക്കളധികവും പെണ്ണായിരിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ, ശാസ്ത്രീയമായൊരു പഠനമാണ് ഞാൻ പറഞ്ഞത്. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വതഖുറൻ നിസാഉ, സ്ത്രീകൾ വർദ്ധിക്കും, വതഖില്ല റിജാലു, വതഖില്ല റിജാലു, പുരുഷന്മാർ കുറഞ്ഞു പോകും, ഹത്താ യകൂന ലി ഖംസീന ഇംറാ, 50 സ്ത്രീകൾക്ക് അൽ ഖയ്യിമുൽ വാഹിദ് ഒരു പുരുഷൻ എന്ന രീതിയിലായി തീരും. മഹാനായ നബിയുനാ